പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം. ബാധിക്കുമോ മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അലരില്ലാതെ എല്ലാ ഐശ്വര്യമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, എന്നെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തിശേഷിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത വശപ്പെട്ട സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും, നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മധ്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10-ഓ 100-ഓ 1000-ഓ വർഷമായി കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാവികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവത്തിൽ ഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു. അവരുടെ പിന്തലമുറ നിത്യം നിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. അത്യന്ത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ എത്രയും മനുഷ്യർ വരുത്തിക്കുന്നു. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സത്യത്തിൽ സുസാരമായിരിക്കുക. 1000 സ്വരങ്ങളേക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സത്യത്തിൽ ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനിക്കുവൻ. നിഗൂഢ ജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡിത്തം മറച്ചു വെക്കണമെൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവരേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാവരുതനാകുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും പുലരെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമുഖത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കുട്ടി ഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടം കുട്ടികൾ കൃഷ്ണദാസന് തക്കത്തിച്ചു കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യ എന്ന നിലയ്ക്ക് നിർത്തുന്നത് നന്ന്. അനേകമുള്ളിടത്ത് സാധനങ്ങൾ കൂട്ടി സൂക്ഷിക്കുന്നത് നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ ബുദ്ധിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപകരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വാഗതിയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്താകുലനാകുന്നു. കനികയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും ഗർഭവനത്തിലെ ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു. ബസുമതിയെങ്കിൽ അവശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാസ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസമാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യ അപമാനിതനുമാക്കും. സമൂഹത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആഹാര ഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുത്. വസത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടതും പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ ഭാഗത്തും എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധ പോലും അവർണീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളുന്നവർ കൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത് എത്രയവാ. അവിടുന്ന് ആയിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തെ കജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവകാശയ്ക്ക് എത്ര അതീതമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സധർമ്മത്തോടെ വിശ്വസ പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ബന്ധങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാകുമെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജലിപ്പിക്കുന്നവർ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശ്വരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയില്ലാതെ അതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വകർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭാകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. പ്രസ്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിച്ചിളങ്ങുന്ന അലങ്കാരം നിറയും. പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിന്തുന്നില്ല. ശോഭയാൽ അരകട്ട മഴവിലെ നോക്കി അതിന് പ്രസ്താവിനെ സ്തുതിക്കുവേൻ. മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമപാതം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണറുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പറ്റുന്ന പോലെ പറക്കുന്നു. തന്റെ മോസത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളാക്കി നുറുക്കുന്നു. അവിടുന്ന് ആവശ്യപ്പെടുമ്പോൾ പർവ്വതങ്ങൾ നിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശും. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടുക്കിളി പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണം ചിപ്പിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിലുപ്പ് പോലെ തുഷാരം വിതറുന്നു. മുറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട് പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമായ അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്ത ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താലെല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പരിദർശിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനുമുപരിയാണ്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തമായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഉപരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനകാല ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചില സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സുഭസ്ഥിതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹീയനുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച് പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തിട്ടില്ല. തോന്നുമാറവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അവൻ തന്നെ. എന്നാൽ അവർ കാരണമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകളും നേരിട്ട് നിലനിൽക്കും. അവരുടെ പ്രഭാവം മാഞ്ഞു പോവുകയുമില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകളോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ദൈവമേക്കുന്നു ബാബയ്ക്ക് പോ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കുന്ന സ്തുതി അതുപോലെ നിനക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ബസ്ലോസിലാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന ഈ അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടു പോകുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനാവശ്യമായ നേതൃത്വം നൽകുന്ന ഇടവക മെത്രാപ്പോലീത്ത തിരുമനസ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ തന്നെയും വളരെ സ്നേഹത്തോടുകൂടി പിതാവിനെ ഓർക്കുകയും പള്ളിയുടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട സംഭവൻ വർഗീസ് അച്ഛന്
നേരിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട വി എം ശുഭോച്ചനാണ്. അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് എല്ലാവരോട് ചേർന്ന് ഒരു ഗീതം ആലപിക്കും, തുറന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പാഠപുസ്തകത്തിലെ 114 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ 114 ഗീതം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, ഭാരതിൽ പാർക്കുന്ന ആൾ അവനൻ ബലം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും കൂടി കടന്നു പോകേണ്ടുന്ന പല കാല സമയങ്ങളിലും അവസരങ്ങളും കടന്നു വരുമ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വീണു പോകാതെ നടത്തുന്ന ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ, ആ കരങ്ങൾ കണ്ടെത്തുവാനും പ്രതികൂലതയെ അതിജീവിക്കുമ്പോൾ നടത്തപ്പെട്ട പാതകളിൽ സഹായിച്ച കരങ്ങൾ ദൈവത്തിന്റെ ആണെന്നുള്ള തിരിച്ചറിവും ബോധ്യവുമാണ് ഉള്ള പ്രതീക്ഷ പ്രത്യാശ നൽകുന്നത്. ഞാൻ ബലഹീനെന്ന് കരുതിയ ആളുകളിലൊക്കെയും എനിക്ക് സ്നേഹിതനില്ല എന്ന് ഞാൻ ചിന്തിച്ച കാലഘട്ടങ്ങളിലൊക്കെയും പല പാതകളിലും അസാധ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയ അവസരങ്ങളിലൊക്കെയും എനിക്ക് സന്തോഷവും സ്നേഹവും സാധ്യതയും ഒക്കെ ഉളവാക്കി തന്ന ദൈവത്തെ നമുക്ക് ഭക്തിയോടുകൂടി പാഠിച്ചുകൊടുത്ത പാഠപുസ്തകത്തിലെ 114 ഗീതം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിൽ പാർക്കുന്ന അവനൻ ബലം. അവനന്റെ സങ്കേതം വിശ്രാമം നാതോറും, അവനന്റെ സർവഭൂമി അവനന്റെ സങ്കേതം വിശ്രാമം നാതോറും, അവനന്റെ സർവഭൂമേ. പല നാൾ കരുതി ഞാനേകനന്ദ, അന്നാളിലാവനോടു ചൊല്ലി ലോകാദ്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാദ്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിൽ പാർക്കുന്ന അവനൻ ബലം. അവനന്റെ സങ്കേതം വിശ്രാമം നാതോറും, അവനന്റെ സർവഭൂമേ. അവനന്റെ സങ്കേതം വിശ്രാമം നാതോറും, അവനന്റെ സർവമേ. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലാവനോടു ചൊല്ലി ശക്തനാക്കുന്നാവൻ, ബലം പകരുന്നാവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നാവൻ ബലം പകരുന്നാവൻ കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിൽ പാർക്കുന്ന അവനൻ ബലം. അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും,
അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ സ്നേഹീതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലാവനോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ച കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവൻ എന്റെ പാരിതിൽ പാർക്കുന്ന അവനന്റെ ഫലം അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ അന്നാളിലാവനോടു തല്ലി മനുഷ്യരാനാസാദ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാനാസാദ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനെന്റെ ബലം പാരിതിൽ പാർക്കുന്ന അവനെന്റെ ബലം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ നിന്നീതനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലാവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനന്റെ ബലം പാരിതിൽ പാർക്കുന്ന അവനന്റെ ബലം അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്തി എന്ന ബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളാതിനിടെ ആരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറക്മോർ സ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാപ്പിണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അതിന്മാട്ടവൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോർത്തരുമേ, നമ്പുരാന്റെ അമ്മയും ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി പോയപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദൈവം നമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമീൻ. എല്ലാവരും സത്യറിവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവനായി സകലത്തിന്റെ ഉടയവനും സർവശക്തനുമായ കർത്താവേ, നിന്റെ ദൈവിക വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ. അങ്ങയുടെ തിരുവിഷ്ടത്തിന്റെ അനുകൂലം ഞങ്ങളുടെ ബോധത്തിന്റെ ഉള്ളിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരുണകളുടെ അടുക്കിലേക്ക് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഉയർത്തണമേ. ദുഷ്പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുന്നതായ വികാരത്തിൽ ഞങ്ങളുടെ ഹൃദയം അശുദ്ധപ്പെടാതിരിക്കാനായിട്ട് പാപത്തിന്റെ പേരിനെ ഞങ്ങളിൽ നിന്ന് ചൂടെ പറിച്ചു കളയണമേ. അതിന്റെ ഫലങ്ങളെ ഉതിർത്ത് കളയുകയും അതിന്റെ കൊമ്പുകളെ ഉണക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് അങ്ങയുള്ള ഭയഭക്തിയുടെ ഭാരം ഞങ്ങളുടെ മേൽ വഹിക്കണമേ. അങ്ങയുടെ തിരുവിഷ്ടത്തിന് പ്രീതിയുള്ളതായ വെടിപ്പുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് അങ്ങയെ വിളിപ്പാൻ ഞങ്ങൾക്ക് ബോധജ്ഞാനം നൽകണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ളതായ അറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ നടപടികളുടെ ഉദാസീനത മൂലം ഞങ്ങൾ ചെയ്തു പോകുന്ന പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് ചൂടുള്ള കണ്ണുനീരുകളുടെ കുറവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തുറക്കണമേ. ജീവൻ നൽകുന്നതായ അങ്ങയുടെ കൽപ്പനകളെ ആചരിപ്പാനും അങ്ങനെ സന്തോഷിപ്പാനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അങ്ങയെ സ്തോത്രം ചെയ്ത് വന്നിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ ദിനങ്ങളൊക്കെയും വളരെ പ്രാധാന്യമറിയിക്കുന്ന ദിനങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചകളൊക്കെയും സകല വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സകല വാങ്ങിപ്പോയ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളായിട്ട് പ്രത്യേകമായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പള്ളികളിലൊക്കെയും വാങ്ങിപ്പോയ സകല ആരാധ്യരായ ദൈവസന്നിധിയിലെ കടന്നു വന്നിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൂപ്രാർത്ഥന നടത്തുകയും ചെയ്തു. അതോടൊപ്പം വരുന്ന ഞായറാഴ്ച സകല വാങ്ങിപ്പോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ സാന്നിധ്യം ഈ വർത്തമാന ലോകത്തിൽ ആരാധനയിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും നമ്മൾ അനുഭവിച്ചറിയുന്ന ദിനങ്ങളായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നമുക്കറിയാം, ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു പരമമായ സത്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് സഭ ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ ദിനങ്ങളെ കാണുകയും കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങൾ അനുഭവിച്ച് വാങ്ങിപ്പോയ മാതാപിതാക്കളുടെയൊക്കെയും സജീവ സാന്നിധ്യം പ്രാർത്ഥനയിൽ കൂടിയും ഓർമ്മയിൽ കൂടിയും ആരാധനയിൽ കൂടിയും രൂപങ്ങളിൽ കൂടിയും ഒക്കെ നിലനിൽക്കുവാനായി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വലിയ നോമ്പ് എന്ന് പറയുന്നത് ഒരു വലിയ 50 ദിവസത്തെ നോമ്പിൽ കൂടിയുള്ള യാത്ര ഒരു വലിയൊരു യുദ്ധമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന പല പ്രലോഭനങ്ങളെയും കീഴ്പ്പെടുത്താൻ അനുനിമിഷം ശ്രമിക്കുന്ന പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ നയിക്കുന്ന വലിയൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി ഭരിച്ച ആചാര്യ ശ്രേഷ്ഠന്മാരുടെയും നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സ്വർഗത്തിലിരുന്നു കൊണ്ടുള്ള അവരുടെ പ്രാർത്ഥനയും അവർക്ക് അവരിൽ കൂടി പകർന്നു ലഭിക്കപ്പെട്ട ആത്മീക നൽവരങ്ങളുടെ ശക്തിയും ഓജസ്സും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ആ ഓർമ്മയാണ് നമ്മളെ അനുനിമിഷം നിലനിർത്തുന്നത്. ഇപ്രായലോകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ സാക്ഷികളുടെ വലിയൊരു സമൂഹം ഈ ഓട്ടത്തിന് പലപ്പോഴും വീണുപോകാതെ എഴുന്നേൽപ്പിക്കുന്നത്, അഥവാ വീണുപോയാലും പിടിച്ച് കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഓണം പ്രേരക ശക്തിയായി നമ്മെ നാം നയിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള വാങ്ങിപ്പോയ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ആചാര്യശ്രേഷ്ഠന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ ശക്തിയുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ നോമ്പിലേക്കുള്ള ഈ പ്രയാണം, അതിനുവേണ്ടിയുള്ള ഒരുക്കം ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യത്തിന്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും പശ്ചാത്തലമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്കൊക്കെയും അവർ കാണിച്ചു തന്ന മാതൃകകള് ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്കൊരു പ്രേരകമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം അഭിനന്ദ തിരുമനത്തിന്റെ സാന്നിധ്യം ഇവിടെയില്ല. തിരുമനത്തുകൊണ്ട് ജർമ്മനി മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ നാട്ടിലൊക്കെ പോയി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ ശേഷം തിരിച്ച് എത്തുകയുള്ളൂ. ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം പ്രധാനമായിട്ട് ചുമതല ഏറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട വി എം ശിബുവച്ചനാണ്. ഫിലാഡൽഫിയ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. വളരെ ദീർഘനാളത്തെ പരിചയവും സ്നേഹവും എനിക്ക് പ്രിയപ്പെട്ട അച്ഛനുമായിട്ടുണ്ട്. പല അവസരങ്ങളിലും അച്ഛനെ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വളരെ ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ട് നമ്മളെ ധന്യരാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അച്ഛനെ വിളിക്കുമ്പോഴും ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ അച്ഛൻ സംബന്ധിക്കുന്നു. അദ്ദേഹം ഒരു സന്യാസി വൈദികനാണെന്നുള്ള കാര്യം പലർക്കും അറിയാം. പ്രാർത്ഥനയിലും അതുപോലെ മറ്റ് എല്ലാ ആത്മീയ കാര്യങ്ങളിലും വളരെ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഒരു അനുഗ്രഹീത വൈദികനാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ശിവോച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴേ എല്ലാവരോടും ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ശിവോച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നടത്തുന്നതാണ്. പാഠപുസ്തകത്തിലെ 70-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഒരു പഴയ ഗീതമാണ്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയതാമേ, എന്റെ ഗീതം പോലെയല്ല എന്റെ പിതാവെ അങ്ങയുടെ ഗീതം. നമ്മുടെ കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോഴ് പലപ്പോഴും ഒരു തന്റെ ജീവിതം മുഴുവൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളൊരു ലക്ഷ്യബോധം, ഒരു അനുസരണമുള്ള ഒരു ദാസന്റെ ജീവിതമാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ കാണിച്ചത്. ആ ജീവിതമാണ് നമ്മളെയും കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ പിതാക്കന്മാരൊക്കെയും ആ ജീവിതം അനുഷ്ഠിച്ചവരായിരുന്നു. പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെയും ആ ഒരു മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക വിളിയാണ് അനുസ്യൂതം നമ്മളെ നയിക്കുന്നതും നടത്തേണ്ടതും. വളരെ ഹൃദയത്തെ ദൈവത്തോട് ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് പാടാം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളൊന്നുമല്ല, അതിനപ്പുറമായ ദൈവിക ആത്മനിർവ നിലനിൽക്കുന്ന ജീവിതം കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട നീടേടാമേ, എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട സൗഖ്യങ്ങളും ചോദിക്കും നിന്നെയാടിയ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട ീകൾ ഇടുന്നോ
നിത്യം നാട തീടെ ഏതു ഗുണ എന്നറിവാൻ ഇല്ല ജ്ഞാന എന്നിൽ നാഥ
ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട വി എം ശുഭോജനെ വളരെ ശ്രേയ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമ്പാനച്ചൻ, ബഹുമാനപ്പെട്ട രാജേഷച്ചൻ, ഈ ഫയൽ ലൈനിൽ സംബന്ധിക്കുന്ന ബഹുമാനിയരായ എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസിനികളെ, പരിശുദ്ധ വലിയ നോമ്പിന്റെ പടിവാതിൽക്കൽ പരിശുദ്ധ സഭ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. മൂന്ന് നോമ്പെന്ന ചെറിയ പുഴ നമ്മളെല്ലാവരും നടന്നു കടന്ന് നമ്മുടെ കാലിലൊക്കെ അല്പം വെള്ളമൊക്കെ പറ്റി അല്പ ശുദ്ധീകരണം ഒക്കെ പ്രാപിച്ചു. അതിനുശേഷം വലിയ നോമ്പെന്ന വലിയ പുഴ നീന്തി കടക്കുവാനായിട്ട് ഉദ്യമിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മൂന്ന് നോമ്പും വലിയ നോമ്പും തമ്മിലുള്ള ഒരു ഇട നാഴികയിലാണ് നാം നിൽക്കുന്നത്. ഈ മൂന്ന് നോമ്പും 40 നോമ്പും തമ്മിലുള്ള ആ ഇടനാഴി, ആ ദൂരത്തെ ഒരു സ്മൃതി ദൂരം എന്നാണ് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ മൂന്ന് നോമ്പിന്റെയും വലിയ നോമ്പിന്റെയും ഇടയിലുള്ള രണ്ടാഴ്ച സ്മൃതിയാണ് പ്രധാനപ്പെട്ട ഒരു ചിന്ത പരിശുദ്ധ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം. രണ്ട് സ്മൃതികളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഒന്ന്, മുമ്പേ ഗമിച്ച ആത്മീയ പിതാക്കന്മാരെ എല്ലാവരെയും നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഓർത്തു. അതിനുശേഷം രണ്ടാമതായിട്ട് ആകാശം കടന്നുപോയ സകല വിശ്വാസികളായ പരേതരെയും അടുത്ത ഞായറാഴ്ച ഓർക്കും. അതിനുശേഷം വലിയ നോമ്പെന്ന ആ വലിയ പുഴ നമ്മൾ നീന്തിക്കടക്കും. നീന്തിക്കടക്കുമ്പോൾ നമ്മള് ആ നമ്മുടെ ദേഹത്തെല്ലാം ജലം പറ്റും. അതിനുശേഷം നമ്മളെല്ലാം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഒരു തുഴയുടെ മറുവശത്ത് നമ്മുടെ ഉദ്യതനായ കർത്താവ് ഒരുക്കുന്ന ആ പ്രഭാത ഭക്ഷണത്തിനായിട്ട് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യും. അങ്ങനെ ഈ നോമ്പിന്റെ ഈ സ്മൃതി പദത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ സാക്ഷികളുടെ വലിയ സമൂഹത്തെ ഓർക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് ഓർത്തഡോക്സ് സഭ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പിതാക്കന്മാര് നമ്മളോട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണമെന്ന്. അത് പറയുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ പാമ്പാക്കൂടെ നമസ്കാര ക്രമം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്റെ പാമ്പാക്കൂടെ ക്രമത്തിലെ 340-ാമത്തെ പേജ്, നിങ്ങളുടെ എത്രയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പേജ്, അതില് നാല് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. ആ നാല് കാര്യങ്ങളിൽ ഒന്ന്, ഒന്നാമത്തെ സംഗതി മരണമാണ്. രണ്ട്, ന്യായവിസ്താരം. മൂന്ന്, അഗ്നിനരകം. നാല്, സ്വർഗരാജ്യം. ഈ നാല് സംഗതികൾ ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും എപ്പോഴും ഓർമ്മയിൽ ഇരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട സംഗതിയാണെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരണം, ന്യായവിസ്താരം, അഗ്നിനരകം, സ്വർഗരാജ്യം. ഈ നാലിനെയും കുറിച്ച് പെട്ടെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. മരണത്തെ കുറിച്ച് ദറ്റ് ഈസ് ഓൾവേസ് എ പെയിൻഫുൾ എക്സോഡസ്. ഈ ലോകത്തില് ഒരു വർഷം 95 മില്യണോളം ആളുകൾ മരിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഒരു സെക്കൻഡിൽ 3 പേരോളം മരിക്കുന്നു. ഒരു ദിവസം 11,000 ആളുകൾ മരിക്കുന്നു എന്ന കണക്കുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനനവും സംഭവിക്കുന്നുണ്ട്. നമുക്കെല്ലാം ഓർമ്മിക്കുവാൻ പേടിയുള്ള ഒന്നാണ് മരണം. ആശുപത്രി കിടക്കയിൽ ഡിസിയുവിൽ കൊമ്പിന്റെയും കൊള്ളിന്റെയും ഒക്കെ അകമ്പടിയോടും കൂടി കിടക്കുന്ന സന്ദർഭത്തിലാണ് പലരും മരണത്തെ കുറിച്ച് ധ്യാനിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് മരണത്തെ കുറിച്ച് ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ മാത്രമല്ല, യൗവനപ്രായത്തിലും മരണത്തെ കുറിച്ച് ധ്യാനിക്കണമെന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്തു. വീണ്ടും മരണശേഷം എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നെല്ലാം നമ്മുടെ തലയിൽ ഉദിക്കുന്ന പല ചോദ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായ ഉത്തരം പറയുവാനായിട്ട് യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മരണത്തെ ജയിച്ച വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. വീണ്ടും 3 സ്വർഗത്തോളം എത്തിയ പരിശുദ്ധനായ പൗലോസ് ലീഹായും ചില കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മരണശേഷം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ പറുദീസായിൽ എത്തുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരൊക്കെ, വിശ്വസിക്കാത്തവരെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല, ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവൃത്തികളും ചെയ്യണം, എന്നാൽ മാത്രമേ പറുദീസയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇല്ലാത്തവരൊക്കെ പാതാളം അഥവാ ഹേഡീസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തും എത്തിച്ചേരും എന്നെല്ലാം വേദപുസ്തകം നമ്മളെ പഠിക്കുന്നു. അവിടെ വെയിറ്റിംഗ് പീരീഡ് ആണ്. യേശു ക്രിസ്തുവിന്റെ 2 വരവരെ ഈ ആത്മാക്കളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനയും ഒക്കെ കഴിക്കുന്നത്. നമുക്കറിയാം വാങ്ങിപ്പോരെ കുറിച്ച് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളാണ്, അവരെ കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്നുള്ള പ്രാർത്ഥനയിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, അവരെ പുതുതാക്കണം. അനുകൂലത്തിന്റെ ദിവസത്തിൽ അവരെ പുതുതാക്കണം. 2, ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണം അവരെ. 3, അബ്രഹാമിന്റെ ഇസാക്കിന്റെയും യാക്കോബിന്റെയും വടിയിൽ പാർപ്പിക്കണം. 4, ശരീരവും ആത്മാവും ഒരുമിച്ച് പുതിപാടണം. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം, യേശുവിന്റെ 2 വരവിന് ശേഷം ആത്മാക്കൾ വിശ്രമിക്കുന്നു, അവർ കാത്തിരിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ യാചിക്കുന്നു. ഞാൻ മരണത്തെക്കുറിച്ച് അധികം പറഞ്ഞ് ആരും പേടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അത് വിടുകയാണ്. വീണ്ടും ന്യായവിധിയെ കുറിച്ച് എന്താണ് പറയുന്നത് വേദപുസ്തകം എന്ന് അല്പം ചിന്തിക്കാം. ന്യായവിധിയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ 2 വരവും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് നടക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:16-18 വേദവാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ കർത്താവിന്റെ 2 വരവിനെ കുറിച്ച് പ്രത്യേകമായി പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് പറയുകയാണ്. കർത്താവിന്റെ 2 വരവിനെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25:31 പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ 2 വരവിന്റെ ആ സമയത്ത് മനുഷ്യപുത്രൻ തന്റെ സിംഹാസനത്തിൽ, തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എവരി നേഷൻ ഹാസ് ടു കം ആൻഡ് ബോ ബിഫോർ ജീസസ് ക്രൈസ്റ്റ്. എല്ലാ മുഴങ്കാലും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പടങ്ങുമെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും, ഇന്ത്യയിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഏത് പ്രദേശത്തുള്ളവരും എല്ലാവരും വന്ന് യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ മുട്ടുകുത്തു. ആ മുട്ടുകുത്തി കഴിയുമ്പോഴാണ് യേശു ക്രിസ്തു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം എവിടെയാണെന്ന് യേശു ക്രിസ്തു തീരുമാനിക്കും. നിത്യ നാശത്തിലേക്കാണോ നിത്യ അഗ്നിയിലേക്കാണോ ഒരുവൻ പോകേണ്ടത് തീരുമാനിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചും നമ്മുടെ പാമ്പാക്കുട പുസ്തകത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിശുദ്ധരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തോ, ദാഹിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാൻ കൊടുത്തോ, പരദേശികളെ സ്വീകരിച്ചോ, നക്തന്മാരെ ഉടുപ്പിച്ചോ, രോഗികളെ സന്ദർശിച്ചോ, ബന്ധനത്തിരിക്കുന്നവരെ ദർശിച്ചു സഹായിച്ചോ, മരിച്ചവരെ കബറടക്കിയോ, ചഞ്ചല ഹൃദയമുള്ളവരെ ഉറപ്പിച്ചോ, ദോഷന്മാർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തോ, പാപികളെ നേർവഴിക്ക് തിരിച്ചോ, കുറ്റങ്ങളെയൊക്കെ ക്ഷമിച്ചോ, സങ്കടക്കാരുടെ സങ്കടം കേട്ടുവോ, സഹനശക്തി ഉണ്ടായിരുന്നു, ജീവനുള്ളവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഏറ്റെടുത്ത് ചോദിക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ സമയങ്ങളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു സമയമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരേണ്ട സമയമാണ് നോമ്പിന്റെ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവിടെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ന്യായവിധിയുടെ ദിവസത്തിൽ യേശുക്രിസ്തുവിന് മുമ്പാകെ എല്ലാ ജഡവും നിൽക്കേണ്ടതായി വരുമെന്ന് വേദപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ന്യായവിധിയെ കുറിച്ച് അധികം പറയുന്നില്ല. നരകത്തെ കുറിച്ച് നമുക്ക് വരാം. മൂന്നാമതായിട്ട് നരകം എപ്പോഴും ഓർമ്മയിലിരിക്കണം എന്നാ പറയും. നമ്മൾ ഓർക്കുവാൻ ഭയപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ രാജേഷത്തിനോട് രാജേഷത്തിന് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം ഒരു ഹൊറർ പ്രസംഗമായിരിക്കും, ഹൊറിബിൾ ആകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഒരു ഹൊറർ പ്രസംഗമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നരകത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. എന്താണ് വേദപുസ്തകം നരകത്തെ കുറിച്ച് പറയുന്നത്? നരകത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ 20 പ്രാവശ്യത്തോളം പറഞ്ഞിട്ടുണ്ട്. അതിൽ 11 പ്രാവശ്യം യേശു ക്രിസ്തുവാണ് നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നരകത്തെ കുറിച്ച് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. ഒന്ന്, നരകം ഒരു യാഥാർത്ഥ്യമാണ്, ഹെൽ ഇസ് എ റിയൽ പ്ലേസ് എന്നാ പറയുന്നത്. രണ്ട്, ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് സഫറിങ്, അതൊരു കഷ്ടതയുടെ സ്ഥലമാണെന്ന് പറയുന്നു. 2 തെസ്സലോനിക്കർ 1:10 വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇവിടെ ഒരു സെപ്പറേഷൻ ആൻഡ് സഫറിംഗിലേക്ക് പോകും എന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള കഷ്ടത നരകത്തിൽ അനുഭവിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. 1, ശാരീരികമായ കഷ്ടതയാണ്, ഫിസിക്കൽ സഫറിംഗ്. മർക്കോസ് എഴുതിയ സുവിശേഷം 9:43-49 വേദവാക്യങ്ങൾ വായിച്ചാൽ അവിടെ ചാകാത്ത പുഴുവിനെ കുറിച്ചും കെടാത്ത തീയെ കുറിച്ചും പറയുന്നത്. അത് തീർച്ചയായിട്ടും ചാകാത്ത പുഴുവും കെടാത്ത തീയും, 24 hours ചാകാത്ത പുഴുവും കെടാത്ത തീയും നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യുന്നതാണ്. വീണ്ടും രണ്ടാമതായി വൈകാരികമായ ഒരു കഷ്ടത, ഇമോഷണൽ സഫറിംഗ് അനുഭവിക്കും. 10:13-49 വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ പറയുന്നു, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുന്നു. കരച്ചിലും പല്ലുകടിയും നമുക്കറിയാം, എപ്പോഴാ നമ്മൾ പല്ല് കടിക്കുന്നത്, എപ്പോഴാ കരയുന്നത് എന്നൊക്കെ നമുക്കറിയാം. അത് 24 hours, അതൊരു ഇമോഷണൽ സഫറിംഗ് ആണ്. വീണ്ടും റിലേഷണൽ സഫറിംഗ്, അതായത് ബന്ധങ്ങളുടെ ഒരു കഷ്ടത ഉണ്ടാകും. 25:30 പറയുന്നു, ഇരുട്ടിലേക്ക് തള്ളിക്കളയുവൻ എന്ന് അവിടെ പറയുകയാണ്. അതായത് ശപിക്കപ്പെട്ട ദാസനെ ഇരുട്ടിലേക്ക് തള്ളിക്കളയും, ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവം, മറ്റുള്ളവരും എല്ലാം വേർപെടുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വീണ്ടും 4 ഒരു സ്പിരിച്വൽ സഫറിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. 2 തെസ്സലോനിക്കർ 1:10 നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്. അവിടെ പറയുന്നു, സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന്, കർത്താവിന്റെ സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ മഹത്വം, ആബ്സൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടകലുന്ന ഈ ലോകം, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടത എന്ന് പറയുന്നത്, അതും വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്നിട്ട് ഇതാണ് പോകുമെന്നാ പറയുന്നത്. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, ഡിപ്പാർട്ട് ഫ്രം മീ, അതായത് 25:45 പറയുന്നു, എന്നിൽ നിന്ന് വിട്ടുപോകുക, അകന്നു പോകുക എന്നാണ് അവിടെ പറയുന്നത്. ഇതേമുള്ളവരെ ഇത്തരത്തിലുള്ള സഫറിംഗ് ഒക്കെ നരകത്തിൽ ഉണ്ടാകും. നരകം എന്തിനു വേണ്ടിയിട്ടാണ്, ആരാ ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മത്തായി 25:41 പറയുന്നു, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അതിന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാസിക്ക് പോകുവിൻ എന്ന് പറയുന്നു. അപ്പൊ പിശാചിനും അതിന്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ് നരകം ഒരുക്കിയിരിക്കുന്നത് എന്നും അവിടെ നമുക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടല്ല, അത് പിശാചിനും അതിന്റെ ദൂതന്മാർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതുവരെ നരകത്തിന്റെ വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ വരവിന് ന്യായവിധിക്ക് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. ഇനാഗ്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന സംഗതിയാണ്. നാലാമത് സ്വർഗത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. സ്വർഗത്തെ കുറിച്ച് 4 സ്വർഗത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ വായുമണ്ഡലത്തിന്റെ സ്വർഗമെന്നാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബഹിരാകാശത്തെ സ്വർഗമെന്ന് 19:1 വിശേഷിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു 3 സ്വർഗത്തെ കുറിച്ച് നമ്മുടെ പരിശുദ്ധനായ പൗലോസിക പറയുന്നുണ്ട്. അതാണ് പാരഡൈസ് എന്ന് പറയുന്നത്. അവിടെയാണ് വാങ്ങിപ്പോയ ആത്മാക്കളൊക്കെ വിശ്രമിക്കുന്നത്. വീണ്ടും ഒരു സ്വർഗാദി സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 30:24 പറയുന്നു, ആ സ്വർഗാദി സ്വർഗത്തിലാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. ഹെവൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തക സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന്, ഹെവൻ ഈസ് എ റിയൽ പ്ലേസ് എന്നാണ്. ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്, ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഹാലൂസിനേഷൻ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തകൾ കൊണ്ടോ ഫിലോസഫി ഒന്നുമല്ല. ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്, അത് പറഞ്ഞിരിക്കുന്ന ആരാ? കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രത്യാശ, ഐ ഹാവ് എ റൂം ദെയർ ഇൻ മൈ ഡെസ്റ്റിനേഷൻ, എന്റെ ഡെസ്റ്റിനേഷൻ എനിക്കൊരു റൂം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. വീണ്ടും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ഹെവൻ ഈസ് എ പെർഫെക്റ്റ് പ്ലേസ്, അതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. 1 കൊരിന്ത്യർ 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും കയറിട്ടുമില്ല എന്നാണ് പറയുന്നത്. വീണ്ടും 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും മനസ്സു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന്. സ്വർഗത്തെ കുറിച്ച് ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്, അനുദിനം പുതുകിക്കൊണ്ടിരിക്കുന്ന, അനുനിമിഷം പുതുകിക്കൊണ്ടിരിക്കുന്ന സന്തോഷ പരിപൂർണതയും പ്രമോദങ്ങളുമുള്ള ഒരു സ്ഥലമാണ് സ്വർഗമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനുള്ളവരെ ഞാൻ ഈ 4 കാര്യങ്ങളൊക്കെ പറഞ്ഞത് പ്രധാനമായും 2-3 കാര്യങ്ങൾ പറയാനാണ്. 1, ഈ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ കൂടെ ഒരു പങ്കാളിത്തം അങ്ങാട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യനും നരകത്തിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവർ ഡെയിലി ഡിസിഷൻ മേക്ക് വെതർ വി ആർ ഇൻ ഹെവൻ ഫോർ ഹെൽ, അതായത് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് അവർ ഡെയിലി ഡിസിഷൻ ഡിറ്റർമൈൻസ് വെതർ വി ആർ ഇൻ ഹെവൻ ഫോർ ഹെൽ. നമ്മുടെ അനുനിമിഷമുള്ള അനുദിവസമുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മളെ സ്വർഗത്തിലോ നരകത്തിലോ കൊണ്ട് തന്നെ എത്തിക്കുന്നത്. വീണ്ടും ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി promised you to be in heaven. നമ്മളൊക്കെ സ്വർഗത്തിൽ ഇരിക്കുമെന്നുള്ള വാഗ്ദാനം ദൈവം നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കർത്താവ്. പക്ഷേ കർത്താവ് പറഞ്ഞ വാഗ്ദാനം whether is that decision accepted. Christ has already decided we are in heaven. നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് Christ has already decided. പക്ഷേ അത് ആ ഡിസിഷൻ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല ഒരു സ്ഥല ഡിസിഷൻ എടുക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് കർത്താവ് ഒത്തിരി സമയം നൽകുന്നുണ്ട്. അവിടെയൊക്കെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനമാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും എത്തിക്കുന്നത്. ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല, പക്ഷെ തള്ളിക്കളയുന്നതൊക്കെ നമ്മുടെ പ്രവർത്തികളാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ദൈവം ഒരു മനുഷ്യനെയും നരകത്തിൽ തള്ളിക്കളയുന്നില്ല, പക്ഷെ ദൈവം തന്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടി? നമ്മളെല്ലാം നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിന്റെ കൈ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഈ 4 കാര്യങ്ങൾ ഓർക്കണമെന്ന് പിതാക്കന്മാർ പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ നോമ്പും നമസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ പിതാക്കന്മാർ സഭയിൽ കൂടെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് നമ്മളെ എവിടേക്കും തള്ളിക്കളയാനല്ല, വിശ്വാസിക്ക് തള്ളിക്കളയാനല്ല, എന്നും പ്രമോദങ്ങളും സന്തോഷ പരിപൂർണതയുമുള്ള സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാനായിട്ടാണ് ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ എന്റെ ഡിസിഷനാണ് ഞാൻ എവിടെ പോകും തീരുമാനിക്കുന്നത്. കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ കൂടി അപ്പോൾ നമ്മുടെ ഓരോ അനുനിമിഷത്തെയും ഡിസിഷൻ, ഓരോ നിമിഷത്തെയും നമ്മുടെ നിലപാടുകൾ നമ്മൾ എവിടെ ഇരിക്കുമെന്ന് നിശ്ചയിക്കും. അതുകൊണ്ട് നമ്മുടെ നിശ്ചയങ്ങൾ അത് ദൈവത്തോട് അനുരൂപപ്പെടുവാനും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വരുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വലിയ നോമ്പിന് വേണ്ടി ഒരുങ്ങുന്ന നാളുകളിൽ ഈ ഒരു 4 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മരണം ഒരു യാഥാർത്ഥ്യമാണ്, അത് എപ്പോഴും നമ്മളെ പിന്തുടരാം. അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും പോകുവാനുള്ള ഒരുക്കത്തോടു കൂടി ഇരിക്കുവാനുള്ള ആ ഒരു ഒരുക്കം. 2-ാമത്തെ സംഗതി എന്ന് പറയുന്നത് ന്യായവിധി ഉണ്ട്. ഏത് എല്ലാ മുഴങ്കാലും കർത്താവിന്റെ മുമ്പിൽ വടങ്ങേണ്ടുന്ന ദിവസമുണ്ട്. ഒന്ന്, നരകം വിശ്വാസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. 4, ഒരു നിത്യമായ സ്വർഗവും നിത്യജീവനും ഉണ്ട് എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ അനുനിമിഷ ധ്യാനമായിട്ട് ഇരിക്കട്ടെ. നമ്മുടെ ഡെയിലി ഡിസിഷൻ, അവർ ഡെയിലി ഡിസിഷൻ ഡിറ്റർമൈൻ വെതർ വി ആർ ഇൻ ഹെൽ ഫോർ ഹെവൻ. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി നല്ല രീതിയിലേക്ക് മാറ്റിയിടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരും സജ്ജീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്കും നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.
വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് ബഹുമാനപ്പെട്ട വി എം ശുഭോച്ചന് പ്രത്യേകിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഒരുങ്ങുന്ന നമുക്ക് പകർന്നു തന്നത്. വാങ്ങിപ്പോയ ആളുകളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ ആ ഓർമ്മ നമ്മളെ ഈ ഓട്ടത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ സഹായിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടെ തന്നെ മരണത്തെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയൊക്കെ ഉള്ള ഒരു പുനർവിചിന്തനം നമുക്ക് അനുസരിച്ച് ഉണ്ടാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അച്ഛൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നു. സാധാരണ വേദോത്സവത്തിലെ ഒരു വാക്യമെടുത്ത് പ്രസംഗിക്കുന്നതിന് പകരം പാമ്പാക്കട നമസ്കാരത്തിലെ പിതാക്കന്മാരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പ്രധാന വാക്യമായിട്ട് എടുത്തുകൊണ്ട് ചിന്തയായിട്ട് എടുത്തുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് നമുക്ക് നൽകി. മരണം, ന്യായവിസ്താരം, അഗ്നിനരകം, സ്വർഗരാജ്യം. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളായിട്ടാണ് ഭഗവാൻ ഇവിടെ ശുഭോച്ചൻ വീണ്ടും ഈ ഒരു ചിന്ത നമുക്ക് പകർന്നു. പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെയും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല ആളുകളും ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. പലപ്പോഴും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഭയം ഈ മത്സരത്തിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും ഒന്നിൽ ജയം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം. അപ്പൊ എല്ലാ ഓട്ടത്തിനും ഒരു ഒരു ഭയം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇതാണ് ഭയം. പക്ഷെ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കുള്ള ഭയം ഈ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ഭയം മരിക്കുമോ എന്നുള്ളതാണ്. ഈ അച്ഛന് മരണത്തെ പറ്റി പറഞ്ഞു. നമ്മളെപ്പോഴും പല ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നതും ഈ മരിക്കാതെ എങ്ങനെ ഈ ലോകത്തിൽ ഒത്തിരി ആൾ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ മരണം കഴിഞ്ഞ അപ്പുറമുള്ള ഈ ന്യായവിസ്താരം, അഗ്നിനരകം, സ്വർഗരാജ്യം, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ എത്ര പേര് ബോധവാന്മാരാകുന്നുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ലോകത്തിലെ ജീവിതം ക്രമീകരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അധികം പേരൊന്നും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ വളരെ വിശുദ്ധരായിട്ടും നന്മയുള്ളവരായിട്ടും ഈ ലോകത്തിൽ ജീവിക്കാൻ തക്ക ഓണം ഇടയായി തീർന്നിട്ടുള്ളത്. അതായത് കുറെ കാലം മരിക്കാതെ ജീവിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടി മരുന്നുകളും അല്ലെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് ഈ കോഴിക്കഷായവും മുട്ടക്കഷായവും ഒക്കെ കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ലോകത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊരു ചിന്തയ്ക്കുള്ളതിൽ അപ്പുറമായി വരുവാനുള്ള ലോകത്തിനെ പറ്റിയുള്ള ഒരു ചിന്തയോ ഒരു ഭാരമോ അതിനുള്ള ഒരു ക്രമീകൃത സമയമായിട്ട് ഈ ലോകത്തിലെ സമയങ്ങളെ ക്രമീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കുന്നുള്ളത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വലിയ നോമ്പിലേക്കുള്ള ഒരു പ്രവേശനത്തിന് അതിന്റെ ഒരുക്കത്തിന് വേണ്ടി പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ഈ ചിന്ത പകർന്നു നൽകുമ്പോൾ ഒരുപക്ഷെ വളരെ കൂലഘട്ടമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. എന്തായാലും ഈ ലോകത്തിൽ എത്ര സുഖത്തോടെ എങ്ങനെ ജീവിച്ചാലും മരിക്കുന്നുള്ളത് ഉറപ്പാണ്. വളരെ കുറച്ച് കാലഘട്ടമേ ഉള്ളൂ, ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞാൽ എഴുപതോ ഏറെയാൽ അൻപത്, അത്രയേ ഉള്ളൂ നമ്മുടെ ഒക്കെ ജീവിതം. പക്ഷേ ഈ കുറച്ച് നാളത്തേക്കുള്ള ജീവിത സുഖത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വരാനുള്ള വലിയൊരു ലോങ് ടൈം നശിപ്പിച്ച് കളയണോ, അതോ ഒരു ലോങ് ടൈം ജീവിക്കത്തക്കവണ്ണം ഈ ലോകത്തിലെ ജീവിതം ഒരു ക്രമീകൃതമായി ആത്മീയ തലത്തിൽ നിലനിർത്തത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കണോ എന്നുള്ളത് അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ ഒരു ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം നൽകിയിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അതിനോടുള്ള സമീപനവും താല്പര്യം അനുസരിച്ചിരിക്കും. ഏതായാലും വലിയ നോമ്പിലേക്കുള്ള ഈ പ്രവേശന കാലഘട്ടത്തിൽ ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഈ നോമ്പും ഈ അനുഷ്ഠാനങ്ങളും ഒക്കെയും ഒരു ആത്മീയ പുനരുത്ഥാന ആത്മീയ നൽവർക്കിന് വേണ്ടിയുള്ള നന്മയിൽ ജീവിക്കത്തക്കവണ് വളരെ ക്രമീകൃതമാക്കി രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ശുഭോച്ചനോടുള്ള നന്ദി സ്നേഹവും വളരെ ആദരവോടുകൂടി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ ഈ വിലയേറിയ ചിന്തകളും സാന്നിധ്യമൊക്കെയും ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണം ഒന്ന് എന്ന് വളരെ സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴ് നമുക്കറിയാം വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് അടുത്ത ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ചില കുർബാന ക്രമത്തിലെ സകല വാങ്ങിപ്പോയവരുടെയും ഞായറാഴ്ച ഓർക്കുന്ന ദിവസത്തിലുള്ള ഒരു ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വാങ്ങിപ്പോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന്റെ അല്ലെ ചെയ്ത ഗുണത്തിനനുസരിച്ചായിരിക്കും പ്രതിഫലം നമുക്ക് കിട്ടുന്നതെങ്കിലും ഒരു പ്രത്യാസം നമുക്ക് തന്നു പോയിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആരെങ്കിലും ഒക്കെ സ്വന്തം മക്കളെയെങ്കിലും നമ്മളെ ഓർത്തപ്പക്കവണ്ണം ഒരു ആത്മീയ തലത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും നമുക്ക് വാങ്ങിപ്പോയ ആളുകൾക്ക് സ്വാധീനിക്കാതിരിക്കത്തില്ല, തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും എന്നൊരു വിശ്വാസം സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ലോകത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതൊരു ഓർമ്മയായിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും നമുക്കിടയാക്കണം. ഈ ഗീതം അതിനുവേണ്ടിയായി തീരട്ടെ. ദൈവസന്നിധിയിലെല്ലാം വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഇതാണ് ചേർന്ന് ആലപിക്കാം. ഇന്ദാസന്മാർക്ക് ആശ്വാസം നൽകണം നാഥാന്നുള്ള വാക്ക്.
ഇന്ദാസന്മാർ കാശ്വാസം നൽകേണം നാഥ, ദീർഘന്മാരോ ലോകം നിത്യവാസം തന്നിൽ വംശം വന്നിടുന്നു പാതം നീരോ ദാസിൽ നിന്നും പോയി പോകുന്നു കണ്ണാലും വൻ പാലത്തിങ്കൽ വന്ദിക്കേ േ ദുർലോകേറും നോരൽ വീഴും ലോകസ്നേഹ വാസം വീണ സ്വന്തം മാറ്റി ോ യാത്രക്കാരോ ബോൽപായുന്നു ജീവിക്കുമ്പോ ദൈവത്തെ പോ കൽപ്പിക്കുന്നു ജീവാദ്യത്തിൽ
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിട്ടുള്ള ആളുകളുടെ പേര് സമയത്ത് വായിക്കുന്നു. പ്രത്യേകിച്ച് തമ്പിക്കുട്ടി സ്ട്രോക്ക് വന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമ്പിക്കുട്ടിയെ ദൈവസംഘത്തിന്റെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന ബഹുമാനപ്പെട്ട ഷാമുൽ ഡാനിയൽ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂബർ ചികിത്സ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജി, അതോടൊപ്പം ആദീഫ്, അതുപോലെ ബഹുമാനപ്പെട്ട അനിയന് ആളുകളൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലങ്ങളെ വണക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ പുറകിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഒരു പ്രഭാതം കൂടെ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം കേട്ടതായ തിരുവചനങ്ങളെ വീണ്ടും ഓർമ്മിക്കാം. മനുഷ്യ ജീവിതം ഹ്രസ്വമാകുന്നു എന്നും മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതും മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള ഒരു ബോധ്യം നമ്മുടെ ഉടനെയുള്ള ജീവിതത്തിൽ നമ്മെ ഭരിക്കണം എന്നുള്ളതും ദൈവമായി അച്ഛൻ ഓർപ്പിച്ചത് വീണ്ടും ഓർക്കാം. കുറവുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ബലഹീന മനുഷ്യരായ നമ്മെ ദൈവത്തിന്റെ കരങ്ങളാൽ ശക്തിപ്പെടുത്തുവാനും ദൈവ മഹത്വത്തിനായി ജീവിപ്പാനും ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കൊഴിഞ്ഞ പാത്രങ്ങളായി ദൈവമേ ഞങ്ങൾ കടന്നു വന്ന് അനുഗ്രഹത്തോടെ നിറഞ്ഞ മനസ്സുമായി വീണ്ടും ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുവാനും തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിടയാക്കണം. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വേദനകളെ കാണണമേ, മാനസികമായ സംഘർഷങ്ങളെ ദൂരീകരിക്കണമേ, അവരുടെ ചികിത്സകളിൽ ഒക്കെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവെ ആരോഗ്യം വീണ്ടെടുക്കുവാനും മനസ്സും ശരീരവും ഒരുപോലെ നിങ്ങളർപ്പിച്ച് ശിഷ്ടകാലം ജീവിപ്പാനും അവരെ സഹായിക്കണമേ. ദിനംതോറും ഞങ്ങളിൽ വന്നു പോകുന്ന കുറവുകളെ അവിടെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വൈദ്യനായ കർത്താവെ അവിടുത്തെ തിരുക്കരം എല്ലാ രോഗികളുടെ മേലും അവിടെ നീട്ടണമേ. സൗഖ്യം പ്രാപിക്കാനുള്ള നല്ല അവസരങ്ങളായി തിരുവചന ധ്യാനവും പ്രാർത്ഥനയും അവിടുന്ന് ആക്കി തീർക്കണമേ. ഞങ്ങളുടെ ആന്തരികമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരു കുടുംബത്തിൽ പിറക്കുകയും ആ കുടുംബത്തെ സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്ത ദൈവമാകുന്നുവല്ലോ. അനേക ഭവനങ്ങൾ അവിടുന്ന് സന്ദർശിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വേദനകളെയും അവിടുന്ന് മാറ്റി ആവശ്യമായ മാനസികമായ സമാധാനവും ക്രമീകരണങ്ങളും അവിടുന്ന് ചെയ്യുമാറാകണമേ. തിരുമുമ്പാകെ സമർപ്പിക്കുവാനും കർത്താവെ നിന്നാൽ അനുഗ്രഹം പ്രാപിക്കുവാനുമല്ലാതെ ഞങ്ങളുടെ താൽക്കാലികമായ പരിഹാരങ്ങളൊക്കെ വ്യർത്ഥമാകുന്നു എന്ന ചിന്തയോടെ നിന്റെ സന്നിധിയിലേക്ക് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥനായ തിരുസാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും വാഴണമേ. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നറിയേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവിടുന്ന് രക്ഷയുടെ വലിയ സന്ദേശം കേൾക്കുവാൻ ഞങ്ങളെല്ലാ വ്യാപാരങ്ങളിലും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർ, വിവാഹം പ്രായം കഴിഞ്ഞ് വിവാഹത്തിനായി ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, മറ്റ് പലവിധമായ പ്രയാസങ്ങളിലും ഭാരങ്ങളും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ആവശ്യമായ നന്മകളാലോട് നിറയ്ക്കണമേ. കർത്താവ്, ഞങ്ങളുടെ എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളിലുള്ളതായ ആത്മീയ കുറവുകളെ അവിടുന്ന് കാണുകയും അത് തിരുത്തുവാനും കർത്താവ് കൂടുതൽ ആത്മീക ശോഭയോടെ പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനും അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മീക വ്യാപാരങ്ങൾ കർത്താവെ ആത്മീകതയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് മൂന്ന് നോമ്പ് കടന്ന് പുതിയ വലിയ നോമ്പിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. ഈ നോമ്പ് ആരംഭം മുതൽ കർത്താവ് അനുഗ്രഹരമായി നോൽക്കുവാനും ഈ നോമ്പ് ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിങ്ങളേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുന്നതിനുള്ള നല്ല മുഖാന്തരങ്ങൾ നൽകുവാനും സംഗതിയാക്കണമേ. എല്ലാ കൃപകളാലും നന്മകളാലും നിറയ്ക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നവരെയും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പേരുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ താലന്തുകളും അനുഗ്രഹകരമായി വ്യാപാരം ചെയ്യുവാനും വർദ്ധിപ്പിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സംഗതിയാക്കണം. ഈ ഭദ്രാസനത്തെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. നയിക്കുന്ന പിതാവിനെയും എല്ലാ വൈദികരെയും അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഇവിടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്നു. അവിടുത്തെ മഹിമയുള്ള ഭവനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളോരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ അമ്മേ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം ഏവരുടെ മേലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും എല്ലാ കാര്യങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ.
അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ശുശ്രൂഷ നിർവഹിച്ച് നമ്മുടെ ധന്യമാക്കിയ ഭൂമോട്ട വി എം ശിവച്ചൻ, അതുപോലെ തന്നെ പ്രാവർത്തിക നേതൃത്വം കൊടുത്ത വന്നി തമ്പാനച്ചൻ, അതുപോലെ സന്തോഷച്ചൻ, ജോണച്ചൻ, എല്ലാ വൈദികരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സമയത്ത് ഓർക്കുന്നു. ബൈബിള് വായിച്ച രാജൻ, അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, എല്ലാവരെയും ഓർക്കുകയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ഉള്ളത്, ഭദ്രാസനത്തിലെ വർഷം പറയുന്ന സമയത്തിന്റെ പേരിൽ നടക്കുന്ന സ്റ്റഡി ബൈബിൾ സ്റ്റഡി ക്ലാസ് ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മൂലം ആരംഭിക്കുന്നതാണ്. കൂടുതൽ ആളുകൾ കയറുന്ന അനുഗ്രഹമായിരിക്കും. ട്യൂഷൻ ഒക്കെ സെൻട്രൽ ടൈം 8 മണിക്കാണ് ആരംഭിക്കുന്നത് ഈ ഫെബ്രുവരി മുതൽ. ഈ ആഴ്ച മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 8 മണിക്ക് മുതൽ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുന്നതാണ്. കഴിവുള്ള ആളുകളൊക്കെയും അതിൽ സംബന്ധിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.